കൊമാല സന്തോഷ് എച്ചിക്കാനം. അവതാരിക ഇ സന്തോഷ് കുമാർ. പേജ് 78. കഥ ഒരാൾ കണ്ണാടി. തനിക്ക് 10 വയസ്സുള്ളപ്പോൾ കീപ്പാടി എന്നൊരിടത്തേക്ക് താമസം മാറി ചെന്നതിനെക്കുറിച്ച് സന്തോഷ് ഏച്ചിക്കാനം വിവരിക്കുമ്പോൾ ആൾ സഞ്ചാരം കുറവായതിനാൽ പുല്ലുകളും കുറ്റിച്ചെടികളും പടർന്നു നിന്ന കാട്ടുവഴിയിലൂടെ നടന്നു പോകുന്നതിൻ്റെ അനുഭവമായിരുന്നു എനിക്ക്. കടന്നു പോകുന്ന വഴിയിലെല്ലാം ചെടികളുടെ ഇലകളിന്മേൽ വെയിൽ പുള്ളികുത്തിയിരുന്നു. ചെറിയ കാറ്റിൽ അവ മൃദുവായി കണ്ണുചിമ്മുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാടിൻ്റെ നനുത്ത ഗന്ധം, അതിൻ്റെ സൂക്ഷ്മ ശബ്ദങ്ങൾ, ധ്യാനിച്ചു നിൽക്കുന്ന കിഴവൻ മരങ്ങൾ. കീപ്പാടി കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ ഏതാണ്ട് 12 ഏക്കർ വരുന്ന വനപ്രദേശത്ത് കൃഷി ചെയ്ത് ജീവിക്കാനായിരുന്നു അച്ഛൻ്റെ പദ്ധതി. അച്ഛനും മകനും അവരുടെ വളർത്തുപട്ടിയും കൂടിയാണ് ആദ്യമായി കീപ്പാടിയിലെത്തുന്നത്. ഈ 3 പേർ മാത്രം. അടുത്ത പ്രദേശങ്ങളിലൊന്നും ആരുമില്ല. ഇടതൂർന്ന കാട്ടുമരങ്ങളും വള്ളിപ്പടർപ്പുകളും വന്യജന്തുക്കളും മഹാമൃഗം പോലെ വളർന്ന ഏകാന്തതയും അവരെ കാത്തുനിന്നു. അവിടുത്തെ ആ നിശബ്ദതയ്ക്ക് അത്രമേൽ നിശബ്ദമാകാൻ കഴിഞ്ഞിരുന്നു. കാടിൻ്റെ ഉള്ളറകളിൽ പെട്ടുപോയ കാറ്റുകൾ വെയിലിൽ നിന്നും ഒളിച്ചു നിന്ന മരങ്ങളുടെ ഇലകളെ വിറകൊള്ളിപ്പിച്ചു. 10 വയസ്സുകാരൻ്റെ ഓർമ്മയിൽ കാട് പേടിയോടെ വളർന്നു നിന്നു. ഏകദാനമായ മഴയും മരണം പോലെയുള്ള വിജനതയും അതിൻ്റെ ഓർമ്മകളാണ്. എന്നിട്ടും ആ ഓർമ്മകൾ സന്തോഷിനെ ഇപ്പോഴും ഗൃഹാതുരനാക്കുന്നുണ്ട്. ചിത്രകഥയിലെ നായാട്ടുകാർ എന്ന തൻ്റെ കഥയിലെ റിട്ടയേർഡ് മേജർ ഹരിനായർ വനത്തിൻ്റെ പച്ചപ്പിലേക്ക് മടങ്ങുന്നത് ഈ അബോധ പ്രേരണ കൊണ്ടായിരിക്കണം. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പന്നി കുത്തിയിളക്കിയ ചിതൽപ്പുറ്റുകളും മ്ലാവുകൾ ചവിട്ടിപ്പൊളിച്ച കുന്നിൻ ചെരുവുകളും ഞാൻ കണ്ടു. മൃഗങ്ങളുടെ കൊമ്പുരിഞ്ഞിട്ടാവണം തോലടർന്ന മരങ്ങളിൽ നിന്ന് നീര് ഒഴുകിയിരുന്നു. കാടിൻ്റെ പ്രതിരോധം പിന്നീട് അങ്ങോട്ട് ശക്തമായിരുന്നു. ചില മാർഗങ്ങൾ വള്ളികൾ അരിഞ്ഞെടുത്ത് സ്വയം നിർമ്മിക്കേണ്ടി വന്നു. ചിത്രകഥയിലെ നായാട്ടുകാർ. രഹസ്യഭീതികൾ പറ്റി നിൽക്കുന്നതെങ്കിലും ശ്രേഷ്ഠമായ ഒരു ആദരവ് ഈ പച്ചപ്പുകളോട് സന്തോഷ് എപ്പോഴും പുലർത്തുന്നുണ്ട്, നാട്ടിലും നഗരത്തിലും. 15 വയസ്സിൽ അതുവരെ ജീവിച്ചിരുന്ന പൊരുത്തങ്ങളിൽ നിന്നും വലിയൊരു മാറ്റമുണ്ടാവുന്നുണ്ട് സന്തോഷിൻ്റെ ജീവിതത്തിൽ. ഈ നാട്ടുപച്ചകൾ അയാൾക്ക് നഷ്ടമാകാൻ തുടങ്ങുന്നത് അന്നു മുതൽക്കാണ്. ജീവിതം നഗരങ്ങളുടെ തീർത്തും അരക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ തെന്നി നീങ്ങുന്നു. 15 വയസ്സുവരെ മാത്രമേ താൻ ശരിയായി ജീവിച്ചിട്ടുള്ളൂ എന്ന് ഒരല്പം അതിശയോക്തി കലർത്തി സന്തോഷ് പറയുന്നു. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ പോലെ വരും ദിവസങ്ങളിൽ മരിക്കാൻ തീരുമാനിച്ചവരാണോ? മരണത്തിൻ്റെ പുഴു അവരുടെ ഉള്ളിലെ ഇലകളെല്ലാം തിന്നു തീർത്തിരിക്കുമോ? അവർ ഓരോരുത്തരും പുഴുക്കളുടെ ഓരോ മരങ്ങളായിരിക്കുമോ? ഈ സംശയങ്ങളെല്ലാം ഏച്ചിക്കാനത്തിൻ്റെ ഏറ്റവും പുതിയ കഥയായ കൊമാലയിൽ ഉന്നയിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ മൊത്തമായും ഒരു മൃതശരീരമായി മാറിക്കഴിഞ്ഞുവോ? പെഡ്രോ പരാമയിലെ കൊമാലയിലേതുപോലെ നാമെല്ലാം ഒരു പ്രേതലോകത്തിലെ നിസ്സംഗരായ നിവാസികളായി തീർന്നുവോ? താൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ നീതി അതിനേക്കാൾ കഷ്ടമാണെന്ന് സന്തോഷ് പറയുന്നു. തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ തിരക്കേടുകൾ ഇളയിൽ സംഭവിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരനുഭവം അതാണ് സൂചിപ്പിക്കുന്നത്. കഥയിൽ അതിന് സമാനമായ ചില സംഭവങ്ങളുണ്ട്. ഒരു സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങി നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഒരു ബൈക്ക് യാത്രക്കാരനെ മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നു. മനുഷ്യസ്നേഹ ഗാഥകൾ പറയുന്ന ലോക ചലച്ചിത്രങ്ങൾ കണ്ടിറങ്ങിയ ആരും വീണ് കിടക്കുന്നവനെ തിരിഞ്ഞു നോക്കുന്നില്ല. അവരിൽ സിനിമകൾ ചർച്ച ചെയ്യുന്നവരുണ്ട്, വെറുതെ പരദൂഷണം പറഞ്ഞ് രസിക്കുന്നവരുണ്ട്, തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ഇനി വെറുതെ സ്വപ്നം കണ്ടു നിൽക്കുന്നവർ പോലുമുണ്ട്. ശിവൻ, ശശി എന്നീ സുഹൃത്തുക്കളോടൊപ്പം പരിക്കേറ്റവനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി വന്ന കഷ്ടപ്പാടിൻ്റെ ഓർമ്മയാണ് കൊമാലയിൽ കഥാസന്ദർഭമാവുന്നത്. നിർത്താതെ പോകുന്ന വാഹനങ്ങളും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന നിലയിൽ തങ്ങളുടെ സ്വകാര്യതകളിൽ മുഴുകി നിൽക്കുന്ന കാണികളും മറ്റൊരു ചലച്ചിത്രം പോലെ ഈ എഴുത്തുകാരന് തോന്നിയിരിക്കണം. ഈ കാണി സ്വഭാവം മലയാളിയെ മാത്രമല്ല സമകാലിക സാഹചര്യത്തിൽ ലോകത്തെ മുഴുവൻ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നതായി സന്തോഷ് തിരിച്ചറിയുന്നു. മൂകസാക്ഷികൾ മാത്രമാകുന്ന ഒരു ജനതയുടെ ചിത്രം മുമ്പ് അഭിനയ മുഹൂർത്തങ്ങൾ എന്ന കഥയിൽ സന്തോഷ് എഴുതിയിട്ടുണ്ട്. ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ കാണുന്ന ഒരുതരം വിനോദം എത്ര ക്രൂരമായി തീരാമെന്നതിൻ്റെ നിദർശനമാണ് അക്കഥ. കഥയുടെ അവസാനത്തിൽ വരുന്ന വരട്ടുവാദങ്ങൾ നിറഞ്ഞ സൈദ്ധാന്തിക ചർച്ചകൾ സമൂഹത്തിന് നേർക്കയക്കുന്ന അതിലും ക്രൂരമായ പരിഹാസമായി മാറുകയാണ്. ഒരർത്ഥത്തിൽ കൊമാലയുടെ പ്രാഗ്രൂപം അഭിനയ മുഹൂർത്തങ്ങളിൽ തന്നെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാണി മനോഭാവത്തിന് എന്താണ് കാരണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാർഷിക വ്യവസ്ഥയുടെ തകർച്ചയാണ് ഒരു കാരണമെന്ന് തോന്നുന്നുണ്ട്. മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്തിരുന്നുവെന്നും വിൽക്കാനുള്ളതായിരുന്നില്ല. ഉപയോഗത്തിന് ശേഷം മിച്ചം വരുന്നത് അയൽപ്പക്കങ്ങളിൽ വീതിക്കുകയായിരുന്നു പതിവ്. ഈ കൈമാറ്റ വ്യവസ്ഥ വിപണിയിലേക്ക് മാറിയത് മത്സരങ്ങൾക്കും തൻകാര്യ നോക്കലുകളിലേക്കും നയിച്ചു. നല്ല വ്യവസ്ഥകളെല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നഗരവൽക്കരണം മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളെയും ധാരണകളെയും മാറ്റിമറിച്ച് ഒരു പുതിയ ജീവിതക്രമം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇന്നിപ്പോൾ ഗ്രാമങ്ങളുടെ നന്മകളെല്ലാം നമുക്ക് നഷ്ടമാവുകയും നഗരത്തിൻ്റെ അഴുക്കുകൾ നമ്മളിൽ പറ്റിച്ചേരുകയുമാണ്. അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരുന്നു. സകലതിനെയും വിപുലമായ തരത്തിൽ വിപണി പുനർനിർമ്മിക്കുകയാണ്. വിപണിയെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയിട്ടുള്ള ഒരു കഥാകൃത്താണ് സന്തോഷ്. ഉടലുകൾ വിഭവസമൃദ്ധിയിൽ എന്ന കഥയിലെ ഭാര്യ തന്നെ സംബന്ധിച്ചിടത്തോളം കള്ളനോ കൊലപാതകയോ ആയിരുന്നാലും തരക്കേടില്ല. തൻ്റെ ഭർത്താവ് കൂടുതൽ മികച്ച ജീവിതം സമ്മാനിച്ചാൽ മതി എന്ന അഭിപ്രായം ഉയർത്തുന്നത് നോക്കുക. കലശം എന്ന കഥയിൽ അധിനിവേശത്തിൻ്റെ ഒട്ടൊക്കെ കോമാളിത്തം നിറഞ്ഞ ഒരു പാരഡി അവതരിപ്പിക്കുന്നുണ്ട്. മഞ്ഞു മനുഷ്യർ എന്ന കഥയിലാകട്ടെ, റെഫ്രിജറേറ്റർ വാങ്ങാനായി സ്വന്തം മകളെ പണയവസ്തുവാക്കി വെച്ച് കടം വാങ്ങാനോടുന്ന പിതാവിൻ്റെ ചിത്രം വരുന്നു. വിപണിയുടെ ഇരകളാണ് ഇവരെല്ലാം. പലതരത്തിലും ലോകം തന്നെ ഒരു പാഷാണപുതിയായ നിലയ്ക്ക് ബാലൻസ് ചെയ്യാൻ നാം ഇത്തിരി വിഷം തിന്നേ ഒക്കൂ എന്ന യുക്തിയുമായി വരുന്ന കഥാപാത്രം ഇവരുടെ പ്രതിനിധിയാണെന്ന് കരുതാം. വിപണി സന്തോഷിൻ്റെ ഒരു മികച്ച എതിരാളിയാണ്. എന്താണ് വിപണിയോടുള്ള കുടിപ്പകയുടെ പൊരുൾ? ഇതിനൊരു പാഠഭേദമുണ്ട്. വിപണിയാണ് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ അസംസ്കൃത വസ്തു. നമുക്കൊക്കെ രണ്ടു തരം അനുഭവങ്ങളുണ്ട്. ഇത്രയും ഭീഷണമായ രീതിയിൽ വിപണി നമ്മെ ആക്രമിക്കാത്ത കാലത്തുള്ള ഒരു ബാല്യം, അതാണ് നമ്മെ ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നാം ഒരു കാൽ ഗ്രാമത്തിൽ വയ്ക്കുന്നു, അടുത്ത അടി വയ്പ് മാത്രമേ പുതിയ രീതികളിലേക്കുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഈ സംഘർഷം ഉണ്ടാവില്ല. അവർ പിറന്നു വീഴുന്നത് തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ്. ഇതിനോട് ചേർത്ത് നിർത്താവുന്നതോ ഇതിനേക്കാൾ സങ്കീർണമായതോ ആണ് അധികാരത്തിൻ്റെ പ്രശ്നം. ഇതിൻ്റെ രണ്ട് വിരുദ്ധ ചിത്രങ്ങളെങ്കിലും സന്തോഷിൻ്റെ കഥകളിൽ നിന്ന് എനിക്ക് ഉദാഹരിക്കാനാവും. ഒന്ന്, അധികാര സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വിട്ടകന്ന് തൻ്റെ ഉറവിടങ്ങളിലേക്ക് മടങ്ങുന്ന ഹരിനായർ, കഥ ചിത്രകഥയിലെ നായാട്ടുകാർ. അയാൾ അധികാരത്തെ ബബിൾഗത്തോടാണല്ലോ ഉപമിക്കുന്നത്. എത്രയും എളുപ്പത്തിൽ അതിൻ്റെ മാധുര്യങ്ങൾ തീർന്നു പോകുന്നു. പിന്നെ ഒരു തരം അനുഷ്ഠാനം പോലുള്ള ചവയ്ക്കൽ മാത്രമാണ്. നേരെ മറിച്ച് ഖനനം എന്ന കഥയിൽ ഉടവാൾ കിട്ടുന്ന മാടസ്വാമി ഒരു മാടമ്പയുടെ മറുഭാഷയിൽ സംസാരിക്കുന്നത് കാണാം. അധികാരത്തെ ഒഴിച്ചു നിർത്താനാവില്ല എന്നതാണ് സത്യം. സന്തോഷ് പറഞ്ഞു, തേനീച്ചയുടെ റാണിയെപ്പോലെ അധികാരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഇടങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ അധികാരത്തിൻ്റെ ഒരു രൂപം മറ്റൊന്നിനെ തിരസ്കരിക്കുന്നു എന്ന് വരാം. ഇരയും വേട്ടക്കാരനും പല അളവുകളിലായി എല്ലാവരിലുമുണ്ട്. ആപേക്ഷികമായി സന്ദർഭത്തിനനുസരിച്ച് അത് പുറത്തു വരുന്നു എന്ന് മാത്രം. അധികാരത്തിൻ്റെ പ്രചന്നവും പ്രത്യക്ഷവുമായ രൂപങ്ങളെ കഥയിലൂടെ നേരിടാനാണ് എൻ്റെ ശ്രമം. ഇടതുപക്ഷ വിശ്വാസമുള്ള കഥകളാണ് സന്തോഷത്തിൻ്റേത്. അതിൽ തന്നെ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തോട് ഒത്തുപോകുന്ന കഥയാണ്. രണ്ട് സമാഹാരങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുള്ളതും ഇടതുപക്ഷാനുഭവം പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്ന എഴുത്തുകാരായിരുന്നു എന്നതും ആകസ്മികമല്ലെന്ന് തോന്നുന്നു. തീർച്ചയായും ഇടതുഭാഗത്തോടാണ് എൻ്റെ ചായവ്. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിലോ കേരളത്തിൽ പോലുമോ ഇങ്ങനെ യഥാർത്ഥ കമ്മ്യൂണിസത്തിനൂണി ഊനിയ ഒരു ഭരണകൂടം ഉണ്ടായില്ലെന്ന് വരാം. എന്നാലും അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനുള്ള ശ്രമമായി ജീവിതത്തെ കാണണം. ഒരു യുട്ടോപ്പിയ, അതെ. അങ്ങനെ വരുമ്പോഴും അധികാരം മാടസ്വാമിയുടെ കഥയിലേതുപോലെ തലപൊക്കുമല്ലോ നമ്മുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതൊഴിവാക്കാനാവുകയില്ല. ക്രിസ്തു ജീവിച്ചിരുന്നിട്ടും ഹിംസ കുറഞ്ഞു എന്ന് പറയാനാവുകയില്ലല്ലോ. മോചനത്തെക്കുറിച്ച് തുടരാം. മുമ്പ് നാം സൂചിപ്പിച്ച കാലത്തിൻ്റെ തിന്മകളോട് പലവിധത്തിൽ പ്രതികരിക്കുന്ന കഥാപാത്രങ്ങൾ സന്തോഷിൻ്റെ കഥാലോകത്തുണ്ട്. ഹാൻഡ്സെറ്റ് എന്ന കഥയിലെ ആർത്തികൾക്ക് നേരെ പിന്തിരിഞ്ഞു നിൽക്കുന്ന പിതാവ്, ഗർഭിണിയാകുന്ന ഘട്ടത്തിൽ മാനസിക ഭ്രംശങ്ങളിലേക്ക് വീണുപോകുന്ന ദിനോസറിൻ്റെ മുട്ടയിലെ ഭാര്യ, നീട്ടിപ്പിടിക്കുന്ന ഒരു നാവിൻ്റെ അകലത്തിൽ മരണത്തെയും ജീവിതത്തെയും ദാർശനികമായി നേരിടുന്ന ഉഭയജീവിതത്തിലെ തവള, പക്ഷേ വിചിത്രമായൊരു കർമ്മസിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഒറ്റവാതിൽ എന്ന കഥയിലെ അന്തോണി. ശരിയേത് തെറ്റേത് എന്ന് എനിക്ക് വ്യക്തമായി പറയാനാവുകയില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എത്രയോ കുറ്റവാളികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സന്തോഷ് പറയുന്നു. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കുറ്റം, നീതി എന്നിങ്ങനെയുള്ള ദ്വന്ദ്ങ്ങൾ പൊഴിഞ്ഞു പോകുന്നത് കാണാം. ഈ സങ്കല്പങ്ങളെല്ലാം ആപേക്ഷികമാണ്. ഇവയ്ക്കിടയിലുള്ള അതിജീവന ശ്രമങ്ങളാണ് ജീവിതം. ഒരാൾക്ക് ഒരു മൾട്ടി പേഴ്സണാലിറ്റിയാണ് ഉള്ളത്. ജീവിതം എന്ന വാക്ക് കഥകളിലെല്ലാം നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് ഒരു പഠനത്തിൽ VS അനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ മരണം എന്ന വാക്കിനും അത്ര തന്നെ പ്രാധാന്യമുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ജീവിതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാരമായി മരണത്തെക്കുറിച്ച് സന്തോഷ യച്ചിക്കാനും ഉഭയജീവിതത്തിൽ എഴുതിയിരുന്നു. റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥയിൽ വീട്ടുപകരണങ്ങൾ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. സന്തോഷിൻ്റെ കഥകൾ എല്ലാം ഇപ്പോൾ ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, കഥ പറയുന്ന ആളുകൾ ഒരേ കഥയിൽ തന്നെ മാറി മാറി വരുന്നു എന്നതാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്ന ആളുടെ കർത്തൃത്വം മാറി വരികയാണ്. ഉദാഹരണത്തിന്, ചിത്രകഥയിലെ നായാട്ടുകാർ എന്ന കഥയിൽ കഥാകാരൻ കഥ പറയുന്നത് മാറ്റി കഥാപാത്രത്തെ തന്നെ ആ ജോലി ഏൽപ്പിക്കുന്നു. ഉടലുകൾ വിഭവസമൃദ്ധിയിൽ എന്ന കഥയിലെ നായിക തൻ്റെ മനസ്സ് തുറക്കാൻ ഒരു അപര വ്യക്തിത്വത്തെ സൃഷ്ടിക്കുന്നു. അബ്ബാസ് എന്ന കച്ചവടക്കാരൻ എന്ന കഥയിൽ അബ്ബാസിൻ്റെ കഥ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒന്നായി മാറുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു തരത്തിലുള്ള പരീക്ഷണം കൊമാലയിലും കാണാം. നമ്മുടെ കാലത്ത് ഒറ്റയ്ക്ക് ഒരാൾ തന്നെ കഥ പറയണമെന്നില്ല. പല ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ പല കർത്തൃത്വങ്ങളെ കൊണ്ടുവരികയാണ്. ആത്മനിന്ദയുടെ രോഗം ബാധിച്ച് ഞാൻ എൻ്റെ പതിവ് സംശയം ഉയർത്തുന്നു. 90s പാതിയിൽ എഴുതി തുടങ്ങിയ നമ്മുടെ കഥയും നരച്ചു തുടങ്ങിയോ? ഒരിക്കലുമില്ല. ബാലാരിഷ്ടതകൾ പിന്നിട്ട് നാം ശ്രദ്ധയോടെ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ.